ദൈവനാമ മഹത്വപ്പെടട്ടെ. പ്രൗഡൻസ് ഓഫ് സോൾ, പ്രാണനു വേണ്ടിയുള്ള കരുതൽ. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന ദൗത്യമാണ് നിന്റെ പ്രാണനെ കരുതുക എന്നുള്ളത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:26 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ജീവനെ സൂക്ഷിപ്പാൻ നമ്മെ സഹായിക്കുന്നത് ദൈവവചനമാണ്. നമ്മൾ പാടുന്നുണ്ട്, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. ഒരിക്കലൊരു കൺവെൻഷൻ പന്തലില് ഒരു ദൈവദാസിനി വാക്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നിന്റെ പ്രാണനെ നീ കാക്കണമെങ്കിൽ ദൈവവചനം നിന്റെ ഉള്ളിൽ ചെല്ലണം. അല്ലാതെ നീ ഈ ലോകത്തിൽ എന്ത് നേടിയാലും, ഏത് വിധത്തിൽ നേടിയാലും, ഇന്ന് അനധികൃതമായി സമ്പാദിക്കുന്നവരാണ് കൂടുതൽ. അപ്പം എങ്ങനെ നീ സമ്പാദിച്ചാലും നിന്റെ പ്രാണനെ നിനക്ക് കിട്ടണമെങ്കിൽ നീ ചെയ്യേണ്ടുന്നത് ദൈവവചനം നിന്റെ ഉള്ളിൽ ക്രിയ ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. ഇദ്ദേഹം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല കൊള്ള മുതലുമായി ഒരുത്തൻ അതിലെ വരുന്നത്. വൈകിട്ടത്തെ യോഗമാണ്. അയാൾ തൻ്റെ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് തനിക്ക് മോഷ്ടിച്ചപ്പോൾ കിട്ടിയ ഒരു നല്ല പങ്ക് തുകയും കൈ വെച്ചോണ്ടായിക്ക് അതിലെ വരുന്നത്. ഈ സംസാരം കേട്ടപ്പം ആത്മാവിനെ രക്ഷിക്കുക എന്ന് വെച്ചാൽ എന്തുവാ? അത് കേൾക്കാനായിട്ട് അയാൾ അവിടെ നിന്നു. ആ വചനം മുഴുവൻ കേട്ടു. നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഇയാൾ ഒരു റൗഡിയാന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇയാളെ ശ്രദ്ധിച്ചു. എന്തിനാ ഇയാൾ ഇവിടെ നിൽക്കുന്നത്? എല്ലാവർക്കും പേടിയുമായി. കാരണം ഇവൻ്റെ കയ്യിൽ എപ്പോഴും കത്തിയൊക്കെ കാണും. അതുകൊണ്ട് ആളുകൾക്ക് പേടിയായി. പക്ഷേ വചനം കേട്ട മീറ്റിംഗ് തീരാറായപ്പോഴത്തേന് ഇയാൾ സ്റ്റേജിൻ്റെ അടുത്തോട്ട് എന്നേച്ച് പറഞ്ഞു, ഇത് തീരുമ്പം ഉപദേശം എൻ്റെ കൂടെ വരണം. അദ്ദേഹം ഒന്ന് അവനെ അടിമുടിയൊന്ന് നോക്കിയേച്ച് പറഞ്ഞു, വരാം. പോകാൻ ഇറങ്ങിയപ്പോൾ, അയാളുടെ കൂടെ പോകാൻ ഇറങ്ങിയപ്പം അവിടെ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു, പോകണ്ട പോകണ്ട പോകണ്ട. അയാളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും പുറകോട്ട് വലിഞ്ഞു. ഉപദേശി അയാളുടെ കൂടെ പോയി. കാരണം ഉപദേശി എന്താ പറഞ്ഞേ, എനിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ രക്ഷിച്ചു എന്ന അർത്ഥം. നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. മത്തായി 19:29, എൻ്റെ നാമം നിമിത്തം നിങ്ങൾ എന്തു നഷ്ടമാക്കിയാലും നിങ്ങൾക്ക് നിത്യജീവനെ അവകാശമാക്കാം. അവിടെ അതാ സൂചിപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രാണനെ ഞാൻ സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തലേ പറ്റൂ. അതുകൊണ്ട് എൻ്റെ പ്രാണൻ ഇപ്പോൾ ഇവനെടുത്താലും എൻ്റെ പ്രാണനെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലാതെ എത്തുന്നു. ഉപദേശിച്ചത് അധൈര്യമായിട്ടാണ് പോയത്. ഇയാൾ താമസിക്കുന്നിടത്ത് ചെയ്യുന്ന ഉപദേശിയെ പിടിച്ച് അതിനകത്ത് കയറ്റി കതവ് അടച്ചു. ആളുകളെല്ലാം വെളിപ്പാത്തും പതുങ്ങിയൊക്കെ നിൽക്കുക, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇയാൾ ആ കാൽക്ക വീണു, പൊട്ടിക്കരഞ്ഞു, എൻ്റെ പ്രാണനെ ഞാൻ നഷ്ടപ്പെടുത്തി, ഞാൻ സർവവും നേടിയെന്നായിരുന്നു എൻ്റെ വിചാരം. അദ്ദേഹം മോഷ്ടിച്ച പണം സാധനങ്ങളെ എല്ലാം ഉപദേശിയെ കാണിച്ചു. പക്ഷേ ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഇതെല്ലാം എന്നെ രക്ഷിക്കുമെന്നാണ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ എനിക്ക് ഒക്കത്തില്ലെന്നുള്ളത്. യജമാനെ, ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? വചനത്തിലെ വാചകം തന്നെ ഇദ്ദേഹം ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യണം? എന്നെ ദൈവം സ്നേഹിക്കുമോ ഉപദേശി? നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുമോ? ഉപദേശി കൈ പിടിച്ച് എഴുന്നേപ്പിച്ചേച്ച് പറഞ്ഞു, ഏത് പാപിയെയും അവൻ പശ്ചാത്തപിച്ചാൽ അവനെ കരുതുന്ന കർത്താവാ നമ്മുടെ കർത്താവ്. നിനക്ക് ധൈര്യമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വരാം. യേശുവേ, എൻ്റെ പാപങ്ങളെ പൊറുക്കണേ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇദ്ദേഹം പിന്നെ ഉപദേശിയുടെ കാൽക്കൽ വീണ്, യേശുവേ എൻ്റെ പാപം പൊറുക്കണേ, എൻ്റെ പാപം പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇനിയും മോഷ്ടിക്കത്തില്ല, അധ്വാനിച്ച് ജീവിച്ചോളാം എന്ന് ഉപദേശിക്ക് വാക്ക് കൊടുത്തു. സ്നാനപ്പെടാൻ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഉപദേശ കതവ് തുറന്നു നോക്കി, ഇവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടുപോയി. അപ്പോൾ ഉപദേശി പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രാണനെ കരുതി ദൈവത്തിന് വേണ്ടി ഒരു പ്രാണനെ നേടുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാണനെ നേടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? ഇതിൻ്റെ വില വലിയതാ, ഈ പ്രാണൻ്റെ വില. നറിഷ് യുവർ സോൾ ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ പീസ് എന്നാണ് ഒരു വേദപണ്ഡിതൻ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിലെ ഒരു സംഭവം നോക്കാം. അവിടെ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, മന്ന പെറുക്കിക്കോണോ. മന്ന എന്ന് പറയുന്ന ദൈവവചനം. ആ മന്ന പെറുക്കാൻ അവരോട് സ്വർഗത്തിൽ നിന്ന് കൊടുത്ത മന്നയ, അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തതാ. എന്നാൽ നമുക്കിന്ന് തരുന്ന ദൈവവചനമാണ്. നീ എന്ത് ചെയ്യണം? വചനം അതിരാവിലെ വായിക്കണം, അത് നിന്റെ ഹൃദയത്തിലാക്കണം. ആ വചനമാണ് നിനക്ക് സന്തോഷവും സമാധാനവും തരുന്നത്. അത് കേൾക്കാനും മറക്കാനും ഉള്ളതല്ല, കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ളത്. ഇത് രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്കിവിടെ നോക്കാം. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പേര് പറയുമ്പം പറയുന്നുണ്ട്, ഒന്നാമത്തെ ആൾ പത്രോസ് എന്ന് പറഞ്ഞ പാരഗ്രാഫ് തുടങ്ങുന്നു. ഒന്നാമൻ പത്രോസ്, അതിൽ പന്ത്രണ്ടാമതാണ്, പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേരിൽ പന്ത്രണ്ടാമതാണ് യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ എന്നെഴുതിയിരിക്കുന്നു. ഈ രണ്ട് കഥാപാത്രങ്ങൾ, ഒന്നാമത്തേവനെ പന്ത്രണ്ടാമത്തേവനെയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ മന്ന യേശുവിൻ്റെ കൂടെ നടന്നപ്പം ദൈവവചനം അവർക്ക് ഇഷ്ടം പോലെ കിട്ടിയതാണ്. ദൈവവചനം ജീവനും ശക്തിയുമാണ്, അത് സ്വീകരിക്കുന്നവർക്ക് ആത്മരക്ഷയുണ്ട്. നമ്മളിപ്പോൾ പാടിയതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് യൂദായുടെ ആത്മാവ് നഷ്ടപ്പെട്ടത്? അവൻ്റെ ഉള്ളിൽ വചനം കയറിയിട്ടില്ലായിരുന്നു, അവൻ ആത്മീയ ഭക്ഷണം ഭക്ഷിച്ചില്ല. സമാധാനം നഷ്ടപ്പെടാൻ കാരണമതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി യേശുവിനോട് കൂടെ നടക്കുമ്പം യേശു പറഞ്ഞ വാക്കുകളും യേശു ചെയ്ത അതിശയങ്ങളും എല്ലാം കണ്ണുകൊണ്ട് കണ്ടവനാണ്, ചെവി കൊണ്ട് കേട്ടവനാണ്. അവൻ തന്നെ ഈ നല്ല ഗുരുവിനെ ശത്രുക്കൾ കേൾപ്പിച്ചു കൊടുത്തു. അതും എങ്ങനാ? 30 വെള്ളിക്കാശിന് ഒരു ചുംബനം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. ഏട്ടൻ, ഞാൻ ഈ അടയാളം തരുന്നവനാ, നീ നിങ്ങൾ പിടിച്ചോണം എന്നും പറഞ്ഞ് പൈസയും വാങ്ങിച്ചു, പണം വാങ്ങിച്ചു. എത്ര ദുഷ്ടനാണെന്ന് ഓർത്തോണം. ഈ തമ്പുരാൻ ഇവൻ്റെ കൂടെ നടന്നപ്പം പറഞ്ഞു കൊടുത്ത ഒരു വചനം പോലും അവൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നവരും തെറ്റായ വഴിയിൽ നടക്കുന്ന എത്രയോ പേരുണ്ട്. ദൈവാലയത്തിൽ പോകുവാൻ ശുദ്ധി വേണമെന്നുള്ളത് അവർക്കറിയാം, പക്ഷേ ശുദ്ധി ഇല്ലാതായിരിക്കും പലരും അവിടെ വരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയാലും അശുദ്ധിയായിരിക്കും അവരുടെ ഉള്ളിൽ. പണം, എത്ര പണം ഉണ്ടാക്കിയാലും ഈ മനുഷ്യൻ്റെ മനസ്സിലെ പിശാച് മാറത്തില്ല. അവന് പിന്നെയും പിന്നെയും പണം ഉണ്ടാക്കണം. സ്ഥാനമാന മോഹങ്ങൾ ഇതെല്ലാം യൂദായ്ക്കുണ്ടായിരുന്നു. എന്നാൽ അവന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തതാ, ഈ താലന്തിൽ കൈ മുക്കുന്നവൻ തന്നെ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് പറഞ്ഞതാ. പക്ഷേ അതെല്ലാം അവൻ മറന്നുപോയി. ഇതെല്ലാം അവൻ ഓർത്ത് വന്നപ്പോഴത്തേക്കിന് ഗുരുവിനെ വിസ്തരിച്ച് കഴിഞ്ഞു, ഇനിയും രക്ഷയില്ല. അവനെ ക്രൂശിക്കാ ക്രൂശിക്കാന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരാ ഒരു വശത്ത്. അപ്പോൾ ഇവന് മനസ്സിലായി, എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ്. അവൻ എന്ത് ചെയ്തു? ആ പണം കൊണ്ട് അവരുടെ മുമ്പിലോട്ട് എറിഞ്ഞ് കൊടുത്തിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. അവൻ്റെ പ്രാണനെ രക്ഷിക്കാൻ അവന് കഴിഞ്ഞോ? ഇല്ല, പ്രാണനെ കരുതാൻ കഴിഞ്ഞില്ല. ആ സമയത്തും ഒരു വാക്ക്, എൻ്റെ യേശുവെ എൻ്റെ പാപത്തെ പൊറുക്കണമേ എന്ന് ആ കള്ളം പറഞ്ഞ പോലെ പറഞ്ഞിരുന്നപ്പോലും അവന് തമ്പുരാൻ മോചനം കൊടുത്തേനെ. അത്രയ്ക്ക് കരുണാനിധിയാണ് നമ്മുടെ ദൈവം. ആ വാക്കുപോലും അവനെ കൊണ്ട് പറയാനൊത്തില്ല. അവൻ്റെ തെറ്റിൻ്റെ കഠിനത അവന് മനസ്സിലായതുകൊണ്ടാണ് അവൻ പോയി കെട്ടി തൂങ്ങിച്ചത്തത്. മറ്റൊരു വ്യക്തിയായ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത് പേരുകാരനാണ് ഒന്നാമൻ പത്രോസ്. പത്രോസേ എല്ലാം ഗ്രഹിച്ചവനാണ്, യേശുവിനോട് പ്രിയ ശിഷ്യനായിട്ട് കൂടെ നടന്നവനാണ്. അവനും മൂന്ന് പ്രാവശ്യം ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാനങ്ങ് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ വലിയ വീമ്പടിച്ചതാണ്. പക്ഷേ വിസ്തരിക്കാനായിട്ട് നിർത്തിയപ്പോൾ അവൻ എന്ത് പറഞ്ഞു ചെയ്തു? എല്ലാവരും അവിടെ തീ കാഞ്ഞിരിക്കുന്നവരുടെ കൂടെ ചെന്നിരുന്നു. അവർ പറഞ്ഞു, നീയുമില്ല അവൻ്റെ കൂടെ അല്ലയോടാ? ഇയേ, ഞാൻ അയാളെ അറിയുന്നു പോലുമില്ല. പത്രോസിനും ദൈവം മുന്നറിയിപ്പ് കൊടുത്തതാ, നീ എന്നെ തള്ളിപ്പറയുമെന്ന്. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, മൂന്നാമത്തെ പറഞ്ഞപ്പോൾ കോഴി കൂവി. അപ്പോൾ പത്രോസിന് മനസ്സിലായി, യേശു അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ചങ്ക് പൊട്ടിപ്പോയി അവന്. ഞാൻ എൻ്റെ ഗുരുവിനോട് ഈ ദോഷം ചെയ്തല്ലോ. അവൻ ചങ്ക് പൊട്ടിക്കരഞ്ഞു. എന്താ കാരണം? യേശു തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ അവന് കുറ്റബോധം വന്നു. എനിക്ക് മുന്നറിയിപ്പ് തന്നവനാ, പക്ഷേ ഞാൻ അവനെ തള്ളിപ്പറഞ്ഞു. അവൻ്റെ ആ കുറ്റബോധമാണ് അവനിലെ പശ്ചാത്താപം വരുത്തി. അവൻ കരഞ്ഞു. അവൻ അതിദുഃഖത്തോടെ കരഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞു കാണും, ഉള്ളിൽ പറഞ്ഞു കാണും, ഇല്ല മോനെ കരയണ്ട, ഞാൻ നിൻ്റെ പാപത്തെ പുറത്തിരിക്കുന്നു. മത്തായി 26:56 വാക്കുണ്ട്, അതാ എനിക്ക് ഏറ്റവും വേദന വന്നത്. യേശുവിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നവരെ കണ്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി. പ്രാണനെ നഷ്ടപ്പെടുത്തി ഓടിപ്പോയവർ. അവരോടിപ്പോകാതിരുന്നിരുന്നെങ്കിൽ അവരുടെ പ്രാണൻ അവർക്ക് നഷ്ടപ്പെടത്തില്ലായിരുന്നു. അത് നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ അത് വേറെ കാര്യം. നിനക്ക് നിൻ്റെ ദൈവത്തെ സാക്ഷിക്കാൻ ഒരവസരം കിട്ടിയാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടിയത്. നിൻ്റെ ദൈവം നല്ലവനാന്ന് നീ പറയുമ്പോഴാണ് നിൻ്റെ പ്രാണനെ നീ കരുതുന്നത്. നമുക്ക് പ്രാണനെ കരുതുന്നവരാകാം. സാഹചര്യം ചിലപ്പോൾ നമ്മൾക്ക് വേദനാജനകമാകും. ആരും നമ്മളെ സ്നേഹത്തോടെ കൈക്കൊള്ളണമെന്നില്ല. പലപ്പോഴും നമ്മുടെ പ്രാണനെ കരുതാൻ ഈ വിഷയങ്ങളിൽ കൂടിയൊക്കെ ദൈവം നമ്മളെ കടത്തിവിടും, പ്രതികൂലത്തിൽ കൂടി കടത്തിവിടും. അപ്പോഴും പതറാതെ നിൽക്കുന്നവൻ്റെ പ്രാണനെയാണ് ദൈവം കരുതുന്നത്. Sometimes God breaks your heart to save your soul. ഞാൻ പല പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു സ്ത്രീ ആയതുകൊണ്ട് ഇനി നിങ്ങളിങ്ങോട്ട് വചനം പറയാൻ വരരുത്, ഞങ്ങൾ അങ്ങനെയും ഇങ്ങനെയും എന്നൊക്കെ പറയും. അപ്പോഴും ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ദൈവം അനുവദിച്ചാൽ ഏത് പ്രതികൂലം ഉണ്ടെങ്കിലും ഞാനിവിടെ വന്നിരിക്കും, വചനം പറയും. അതിൽ നിന്ന് എന്നെ ആർക്കും തടസ്സപ്പെടുത്താനൊക്കത്തില്ല. എൻ്റെ ദൈവം പറഞ്ഞാലേ ഞാൻ വരത്തുള്ളൂ. അത്രത്തോളം ധൈര്യത്തോടെ പറഞ്ഞാണ് ഇത്രയും വർഷം ഞാൻ സുവിശേഷ വേല ചെയ്തത്. പണ്ട് അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ ഭരണകാലത്ത് ഒട്ടേറെ യഹൂദന്മാരെ കൊന്നിരുന്നു ശ്മിനി എന്നുള്ള ഒരു മാതാവിൻ്റെ 7 ആൺമക്കൾ. അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മാതാവിൻ്റെ മുൻപിൽ നിർത്തി അവരെ കൊല്ലാനായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുക. ഇവരെ ഏഴുപേരെയും കൊല്ലും. അതിന് സമ്മതിച്ച് ഇവർ സന്തോഷത്തോടാണ് നിൽക്കുന്നത്. ഇവർക്ക് ഈ ധൈര്യം നൽകിയത് അവരുടെ അമ്മയുടെ വാക്കുകളാണ്. അവരുടെ പ്രാണനെ വിലയുള്ളതായി കണ്ട അവർ യഹോവയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ കൊടുക്കാൻ അവർ തയ്യാറായി. ആ അമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനായിരുന്നു: നിങ്ങൾ എൻ്റെ ഉദരത്തിൽ എങ്ങനെ രൂപം കൊണ്ടു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും ശക്തിയും ധൈര്യവും തന്നത് ഞാനല്ല, സൃഷ്ടാവാം ദൈവമാണ്. ഈ സൃഷ്ടാവിന് വേണ്ടി പ്രാണനെ കളയുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ പ്രാണനെ ദൈവം കരുതിക്കൊള്ളും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാണനെ കളഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ കരുതുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ മരണത്തിന് കീഴ്പ്പെടാൻ ആ കുഞ്ഞുങ്ങൾ ഏഴുപേരും തയ്യാറായി. ഏഴുപേരെ ആ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഭരണാധികാരി കൊല്ലിക്കുകയും ചെയ്തു. പ്രാണന് വേണ്ടിയുള്ള കരുതൽ ധൈര്യമായി ചെയ്തയാളാണ് സ്തേഫാനോസ്. അപ്പോസ്തല പ്രവൃത്തി 6:8-15 വാക്യവും 7:54-60 വാക്യങ്ങളും നോക്കിയാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. പ്രാണന് വേണ്ടി ഉള്ള കരുതൽ ധൈര്യമായി ചെയ്ത വ്യക്തിയാണ് സ്തേഫാനോസ്. അപ്പോസ്തല പ്രവൃത്തി 6:8-15 വാക്യങ്ങൾക്കകത്ത് സ്തേഫാനോസിനെ അവർ കണ്ടുപിടിച്ച് വിസ്തരിക്കുക. സ്തേഫാനോസിൻ്റെ പ്രവൃത്തികളെല്ലാം ജനത്തിന് സന്തോഷമുള്ളതായിരുന്നു. കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഈ അത്ഭുതവും അടയാളവും ഒക്കെ ചെയ്യുന്നവരോട് ചെകുത്താൻ ഭയങ്കര സോക്കേട. ചെകുത്താൻ്റെ ആത്മാവുള്ളവർ അവരെതിർത്ത് നിൽക്കാൻ തയ്യാറാകും, അവനോട് മോശമായി സംസാരിക്കും. എന്നാൽ ഒരു മടിയുമില്ലാതെ അവൻ ദൈവത്തിന് വേണ്ടി നിന്നു. 15 പറയുന്നുണ്ട്, അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. ഈ ദൈവദൂതൻ്റെ മുഖം പോലെ കാണുമ്പോൾ ഉണ്ടല്ലോ ചെകുത്താൻ ഭയങ്കര പ്രയാസമാണ്. അവനെ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി. കല്ലെറിഞ്ഞ് കൊല്ലം കൊണ്ടുപോയപ്പോഴും സ്തേഫാനോസിന് ഒരു വിഷമവും ഇല്ലായിരുന്നു. സ്തേഫാനോസ് ധൈര്യത്തോടെ നിന്നു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. സ്തേഫാനോസ് വളരെ സന്തോഷത്തോടെയായിരുന്നു. അപ്പോൾ അവർ കോപപരവശരായി പല്ലുകടിച്ചു. സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് അവൻ ഉറക്ക നിലവിളിച്ചു. ശത്രു എന്തോ ചെയ്തു, ചെവി പൊത്തിക്കൊണ്ട് അവൻ്റെ നേരെ പാഞ്ഞവനെ കൊന്നു. പക്ഷേ സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, ഇവരുടെ കുറവ് ഇവരോട് ക്ഷമിക്കണമെന്ന്. അറിവില്ലാത്തതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ പാപം ഇവർക്ക് കണക്കിടരുതേ എന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആർക്കത് കഴിയും? പ്രാണനെ രക്ഷിക്കുന്നവന് മാത്രമേ അത് കഴിയത്തുള്ളൂ. സ്തേഫാനോസ് തൻ്റെ ജീവനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പ്രാണനെ രക്ഷിക്കാം. എങ്ങനെ? കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുക. ദൈവം നിങ്ങളെ എല്ലാത്തിനും ശക്തീകരിക്കട്ടെ. പ്രാണന് വേണ്ടി കരുതാത്തവർ വേഗം തയ്യാറാകുക. ഇപ്പോൾ തന്നെ ദൈവം കൃപ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്.